നമുക്ക് ഇന്നത്തെ സെഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. അബ്ബാ പിതാവേ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ സെക്കൻഡ് സെഷനാണ് നമ്മൾ എടുക്കുന്നത്. ബഹുമാനപ്പെട്ട ജെ കെ മാത്യു അച്ഛൻ ഇന്ന് അത് ക്ലാസ് എടുക്കത്തക്കവണ്ണം തയ്യാറായിട്ടുണ്ട്. അച്ഛന് കഴിഞ്ഞ പ്രാവശ്യവും വളരെ ഭംഗിയായിട്ട് നമുക്ക് വളരെ മനസ്സിലാകത്തക്കവണ്ണം ധാരാളം കാര്യങ്ങൾ ആ പുസ്തകത്തിനോടനുബന്ധമായിട്ടും അച്ഛന് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്, നമുക്ക് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ അധികം പേര് കയറുന്നില്ലെങ്കിൽ തന്നെയും അതിന്റെ റെക്കോർഡിങ് കുറെ ആളുകൾ കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ആധ്യാത്മികമായ വളർച്ചയ്ക്കും അത് പ്രയോജനകരമാണ്. അതുകൊണ്ട് എല്ലാവരും ആ നിലയിൽ അതിനെ എടുക്കണം എന്ന് സ്നേഹപൂർവ്വം ആദ്യമായിട്ട് ഓർമ്മിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതുപോലെ സ്നേഹം തന്നെ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വീണ്ടും കൂടിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വലിയ കരുണയ്ക്ക് മുൻപാകെ ഞങ്ങൾ തലതമിക്കുകയും നിന്റെ വലിയ കൃപയോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കൂടുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രകാശമായി വഴികാട്ടിയായി ഞങ്ങളെ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ വഴി നടത്തുന്നതിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, അവിടുന്ന് ഞങ്ങളെ ജ്ഞാനത്തെ പകർന്നവനാകുന്നു. നിന്റെ ദൈവിക ജ്ഞാനം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിന്റെ ദൈവികമായ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ്റെ കാരണം അടിയങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന അവിടുത്തെ അപേക്ഷ തന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ തിരുവചനവും നിന്റെ ദൈവികമായ മർമ്മങ്ങളും ഗ്രഹിപ്പാൻ്റെ കാരണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ദിവ്യ ജ്ഞാനം പ്രാപിക്കുവാനും ശരിയായ വഴിയിൽ കൂടി നടക്കുവാനും ശരിയായ മാർഗത്തിൽ ചരിച്ച് നിന്നെ അറിഞ്ഞ് നിനക്കുള്ളവരായി ജീവിച്ച് നിന്റെ സാക്ഷികളായി കാണപ്പെടുവാനും ഞങ്ങൾക്കിടയാക്കണമേ. ഇന്നത്തെ ഞങ്ങളെ കൂടി ഓരോനെ അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുവചനം കേൾക്കുവാൻ്റെ കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവും സഹായിക്കും. സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമീൻ. സ്വർഗസ്നാഹ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം
പരിശുദ്ധമാകും,
രാജ്യം പറയണമേ, നിന്റെ ഒരു വിഷം മൃഗത്തിലെ പോലെ പോലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് പറയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പുണ്യവാദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും നിനക്കുള്ളതാകുന്നു. പറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വലിയമായ നമ്മുടെ ഭർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉള്ള കന്യമർത്തം അറിയുന്ന തമ്പുരാന്റെ അമ്മയെ ബാബിള ഞങ്ങൾ ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മരണനാഴിയിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളുമാണ്പ്പെട്ട അച്ഛനെ സന്തോഷത്തോടുകൂടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു അച്ഛൻ. ഗുഡ് ഈവനിങ് എവറിവൺ. ഇന്ന് നമ്മള് തുടരാനായിട്ട് ആഗ്രഹിക്കുന്നത് മൂന്നാമത്തെ പാഠം മുതലാണ്. ഒന്നാമത്തെ യൂണിറ്റിന്റെ മൂന്നാമത്തെ പാഠം മുതലാണ്. ഈ മൂന്നാമത്തെ പാഠം എലിമെന്റ്സ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ വിവിധ എലിമെന്റ്സ്, ഇതാണ് ഇതിന് മൂന്നാമത്തെ പാഠത്തിന്റെ ആരംഭം. അത് പല സംഗതികൾ അതിനകത്തുണ്ട്. ഒന്ന് അഡറേഷൻ ഉണ്ട്, രണ്ട് പെനിറ്റൻസ് ആൻഡ് കൺഫെഷൻ, മൂന്ന് താങ്ക്സ് ഗിവിംഗ്, നാല് ഇന്റർസെഷൻ, അഞ്ച് മെഡിറ്റേഷൻ, ആറ് സബ്മിഷൻ. അഡറേഷൻ എന്ന വാക്കിന് സ്തുതി എന്നാണ് അർത്ഥം. നാം ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദൈവമുമ്പാകെയുള്ള ഭയത്തിന്റെ ഒരു പ്രകടനം. ദൈവത്തെ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ പേടിക്കുന്നു എന്നല്ല വാക്കിന്റെ അർത്ഥം. ദൈവത്തെ ഭയക്കുന്നു, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് സദൃശ വാക്യങ്ങളിൽ ശലോമോൻ പറയുമ്പോഴും ദൈവത്തെ പേടിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഭയക്കുന്നു എന്ന. ഭയവും പേടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു വാക്കിൽ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. പേടി എന്ന് പറയുന്നത് ഞാൻ തെറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്ക് തെറ്റ് സംഭവിക്കുമോ, ഞാൻ തെറ്റ് ചെയ്തോ, ആ ചെയ്തതിനുള്ള പ്രതിഫലം ഞാൻ പ്രാപിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗതിയാണ് പേടി. തെറ്റും പേടിയും ഒരുമിച്ച് പോകും. എന്നാൽ ഭയം എന്ന് പറയുന്നത് ദൈവ സന്നിധിയിലോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന ഒരു വ്യക്തിയുടെ സന്നിധിയിലോ ശരിയാവണ്ണം നിലനിൽക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ നിന്ന് ഉളവാകുന്ന വികാരമാണ് ഭയം. അതുകൊണ്ട് ഭയവും പേടിയും തമ്മിൽ വ്യത്യാസപ്പെടുത്തി കാണണം. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നുള്ളത് ശലോമോൻ സദൃശവാക്യങ്ങൾ പറയുന്നത് ഫിയർ ഓഫ് ഗാഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഭയം എന്നുള്ള വാക്ക് ഭക്തി എന്നുള്ള വാക്കും ഒരുമിച്ച് വരുന്നുണ്ട്. ഭയഭക്തിയോടുകൂടി നാം കർത്താവിനെ സ്തോത്രം ചെയ്യണം എന്നും കുർബാനയ്ക്കിടയിൽ പറയുന്നത്. രണ്ട്, സ്തുതിയുടെ രണ്ടാമത്തെ ഒരു 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 ആസ്പെക്ട് ആണ് സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുന്നത് മൂലമാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. മൂന്ന്, ദൈവത്തെ നാം ഡിവോഷണലായിട്ട് അല്ലെങ്കിൽ ആരാധനയുടെ ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തെ നാം താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ അത്ഭുതത്തോടുകൂടി വിത്ത് ഓ ആൻഡ് വണ്ടർ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ള ആശയം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ് പെനിറ്റൻസ് ആൻഡ് കൺഫേഷൻ എന്ന് പറയുന്നത്. പെനിറ്റൻസ് ആൻഡ് കൺഫേഷൻ എന്ന് പറഞ്ഞാൽ അനുതാപവും ഏറ്റുപറച്ചിലും എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. അനുതാപം എന്താണ്? ഞാൻ പാപിയായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറയുമ്പോൾ അതിനോട് കൂടെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നു എന്നതും വരുന്നുണ്ട്. അതിനെയാണ് കൺഫെഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ കൺഫെഷൻ ഏറ്റുപറച്ചിൽ എന്ന വാക്ക്, കൺഫെഷൻ എന്നുള്ള വാക്ക് രണ്ടർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം, കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് കൺഫെഷൻ ഓഫ് സിൻ. കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഏറ്റുപറയുക എന്നും കൺഫെഷൻ ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഏറ്റുപറയുക എന്നും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നു. ഏറ്റുപറച്ചിൽ, നമ്മുടെ അനുതാപവും എന്തിനെ കുറിച്ച് അനുദപിക്കുന്നു, ആ അനുദപിക്കുന്ന വസ്തുതയെ ഏറ്റുപറയുക. മൂന്ന്, താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് നന്ദി പ്രകടനം. നാം ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. സങ്കീർത്തനം 106:1 107:1 പറയുന്നത് പോലെ, അല്ലെങ്കിൽ തെസലോനിക്ക് ലേഖനം 1 തെസലോനിക്ക് ലേഖനം 5:17-18 പരിശുദ്ധനായ പൗലോസ്ലിഹ നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി കരയേറ്റുവാനും കർത്താവായ യേശു ക്രിസ്തു അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തന്റെ താല്പര്യം അതാണ് എന്നൊക്കെ പൗലോസ്ലിഹ പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ വേണം എടുക്കാൻ. ദൈവത്തിന് എപ്പോഴും നന്ദി കരയേറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ നന്ദി കരയേറ്റൽ. അത് കഴിഞ്ഞാല് മധ്യസ്ഥത, ഇന്റർസെഷൻ എന്ന് പറയും. ഇന്റർസെഷൻ എന്നുള്ള വാക്കിന് നാം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് അതിന് അർത്ഥം കണക്കാക്കണം. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. പത്രോസ് എഴുതിയ 2:9 ക്രിസ്ത്യാനികളെ ഒരു രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവുമായിട്ട് പത്രോസ് ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവുമായിരിക്കുന്ന ക്രിസ്ത്യാനികൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 കാര്യം. നമ്മുടെ തൂബ്ദേൻ എന്ന് പറയുന്നത് തൂബ്ദേൻ എന്നുള്ള സുറിയാനി വാക്കിന്റെ അർത്ഥം എന്നാൽ വീണ്ടും എന്നാണ്. ആ തൂബ്ദേൻ എന്നുള്ള വാക്ക് എല്ലാ പ്രാർത്ഥനകളുടെയും, അതായത് ഈ 6 കുർബാനയ്ക്കിടയ്ക്ക് ചൊല്ലുന്ന ശുശ്രൂഷക്കാരൻ വായിക്കുന്ന 6 പ്രാർത്ഥനകളുടെയും ആദ്യത്തെ വാക്ക് തൂബ്ദേൻ എന്നുള്ളതായതുകൊണ്ടാണ് അതിനെ തൂബ്ദേൻ എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിന്റെ ഡിപ്റ്റിക്സ് എന്ന് വിളിക്കും. അതായത് മധ്യസ്ഥ പ്രാർത്ഥനകളാണ്, അത് ഇന്റർസെഷൻ ആണ്. ഇനി 5 ഉള്ള കാര്യമാണ് മെഡിറ്റേഷൻ, അതായത് ധ്യാനം. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. എന്റെ മുഖം അന്വേഷിപ്പിന് നിങ്ങൾ നിന്നും കൽപ്പന വന്നു എന്ന് ദാവീദ് സങ്കീർത്തനങ്ങൾ പറയുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ. മധ്യസ്ഥ പ്രാർത്ഥനയിൽ നാം ദൈവത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൊച്ചു മനഃപ്രാർത്ഥനകൾ ചൊല്ലുകയും, ഉദാഹരണത്തിന് ജീസസ് പ്രയർ, ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ, യേശുവെ ദൈവപുത്ര പാപിയായിരിക്കുന്ന എന്നോട് കരുണ ചെയ്യണമേ എന്നൊക്കെ പറയുന്ന ജീസസ് പ്രയറും, അതുപോലെ സങ്കീർത്തനങ്ങൾ ഉരുവിടുകയും ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മള് ധ്യാനം എന്ന് വിളിക്കുന്നത്. 5, സബ്മിഷൻ, ദൈവത്തിന് കീഴ്പ്പെടുക. ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ താഴ്ത്തി നമ്മളെ തന്നെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുന്ന, കീഴ്പ്പെടുത്തുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു 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 അവസ്ഥയാണ് നമ്മൾ സബ്മിഷൻ എന്ന് വിളിക്കുന്നത്. ദൈവസന്നിധിയിൽ നിന്നും ദൈവ കരുണ നമുക്ക് അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കും ദൈവ കരുണ ലഭിക്കുവാൻ തക്ക വണ്ണം ദൈവത്തിന് നാം കീഴ്പ്പെടുന്നു, നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നു, ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഈ സബ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ ബഹുമാനപ്പെട്ട ബിഹേവിയറിസ്റ്റ് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഈ അടുത്ത ലെസൺ 4 ക്രിസ്തീയ ആരാധനയുടെ പശ്ചാത്തലത്തെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തീയ ആരാധനയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യഹൂദ മതത്തിൽ നിന്നും ആണ് ക്രിസ്തീയ ആരാധന ഉണ്ടായി വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും റൂഡിമെന്ററൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സംഗതി യഹൂദ ആരാധനയിൽ നിന്നാണ്, യഹൂദ മതത്തിൽ നിന്നാണ്, യഹൂദ ആരാധനയിൽ നിന്നാണ്. യഹൂദ ജനത്തിന്റെ ആരാധന എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പൊ ഇവിടെ കാണാൻ ശ്രമിക്കുകയാണ്. ഈ ക്രിസ്തീയ സഭ യെരുശലേമിലാണ് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. യെരുശലേമിൽ ഉണ്ടായിരിക്കുന്ന ക്രിസ്തീയ സഭ, ഒരു കാര്യം നമ്മൾ മനസ്സിലിരിക്കേണ്ടതായിട്ടുണ്ട് ഈ കോണ്ടെക്സ്റ്റില്. യെരുശലേമിൽ ഉണ്ടായിരിക്കുന്ന ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് യഹൂദന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു കൂട്ടമാണ്. സോ യഹൂദന്മാർക്ക് അവരുടെ ആരാധനയായിരുന്നു പരിചയം. യഹൂദന്മാർ അവരുടെ ആരാധന പരിചയപ്പെട്ടു, യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അവർ കണക്കാക്കി, യഹൂദന്മാരുടെ ആരാധനയെ അവർ തുടർന്ന് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ യഹൂദ മതവും യഹൂദ ആരാധനകളും ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഒരു ശക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. യഹൂദ സഭയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു 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 സംഗതി എന്നുള്ള ഒരു ഒരു എന്റിറ്റി എന്നുള്ള നിലയിൽ ഈ ക്രിസ്തീയ സഭയുടെ വികസനവും യഹൂദന്മാരുടെ ദേവാലയവും അതോട് ചേർന്നിട്ടുള്ള മറ്റ് പല രീതികളും തമ്മിൽ വളരെ ശക്തമായ ബന്ധം ഉണ്ട് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് യഹൂദന്മാരുടെ ഒപ്പം ആരാധനയ്ക്ക് പത്രോസും യോഹന്നാനും ഒക്കെ കൂടെ നടന്നു പോകുമ്പോഴത്തേനാണ് പൊന്നും വെള്ളി എന്റെ കയ്യിലില്ല, നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പ് നടക്കുക എന്ന് പറഞ്ഞ് ഒരു മുടന്തന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സംഭവം. അവര് 3 മണിക്ക് പ്രാർത്ഥിക്കാനായിട്ട് രാവിലെ 9 മണിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് അത് സമയം അതിനെ നമ്മൾ സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. പെന്തക്കോസ്റ്റ് ഞായറാഴ്ചക്ക് ശേഷം വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് സഭ സ്വർണ്ണ വെള്ളിയാഴ്ചയായിട്ട് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് പല സമയത്തും ദേവാലയത്തിൽ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികളുടെ കോണ്ടെക്സ്റ്റിൽ യഹൂദ സഭയിൽ നിന്നാണ് ക്രിസ്തീയ സഭ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, AD 60 വരെ യഹൂദന്മാരുടെ ഒപ്പം ക്രിസ്ത്യാനികളും യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു. AD 60 ക്രിസ്ത്യാനികളെ സിനഗോഗിൽ നിന്നും പുറത്താക്കുന്നത്. അങ്ങനെ ഒക്കെ ഉള്ള ഒരു കോണ്ടെക്സ്റ്റില് യഹൂദ മതത്തിൽ നിന്നാണ് ക്രിസ്തീയ സഭ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാകും. ഇനി യഹൂദന്മാരുടെ ആരാധനയെ കുറിച്ച് നമുക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, അതായത് ക്രിസ്തുവിന്റെ കാലത്തും ക്രിസ്തുവിന് മുമ്പും യഹൂദന്മാരുടെ ആരാധന എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, യഹൂദ ജനത്തിന്റെ ആരാധനയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് യാഗമാണ്. യാഗം കഴിക്കുക, കായീൻ ദൈവത്തിന്റെ യാഗം സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നു, അതുപോലെ ഹാബേല് യാഗം സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. ദൈവം കായീന്റെ യാഗത്തെക്കാളും ഹാബേലിന്റെ യാഗത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള യാഗം സമർപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4:1-5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന യാഗസമർപ്പണം. ആ ട്രഡിഷൻ അബ്രഹാമും ഇസഹാക്കും യാക്കോബും മോശയും ഒക്കെ പിന്തുടരുന്ന ഒരു കാഴ്ച നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണാനൊക്കും. ലേവി പുസ്തകത്തിലാണ് ഈ യാഗങ്ങളെ കുറിച്ചുള്ള ഏറ്റവും വിശദമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. 1-7 അധ്യായങ്ങളിൽ, ലേവിയ പുസ്തകം 1-7 അധ്യായങ്ങളിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് കാണാം. പലതരത്തിലുള്ള സാക്രിഫൈസസ് യാഗങ്ങൾ യഹൂദന്മാർക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേതുമായിട്ടുള്ള യാഗത്തെ നമ്മള് വിളിക്കുന്നത് ഹോളോകോസ്റ്റ് അല്ലെങ്കിൽ ബേൺഡ് ഓഫറിംഗ്, ദ ഹോൾ ബേൺഡ് ഓഫറിംഗ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹോളോകോസ്റ്റ് എന്ന് വിളിക്കും. ഇവിടെ ഈ വാക്ക് യഹൂദന്മാരെ ഹിറ്റ്ലർ ഉന്മൂലനാശം ചെയ്ത് അവരെ ഗ്യാസ് ചേമ്പറിലൊക്കെ വെച്ച് കൊന്നതിനെയും ഹോളോകോസ്റ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഊനമില്ലാത്ത കുഞ്ഞാടിനെയാണ് യാഗം കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഊനമില്ലാത്ത ഒരു മൃഗത്തെയാണ് യാഗം കഴിക്കാനായിട്ട് യഹൂദന്മാർ പറഞ്ഞിരുന്നത്. അങ്ങനെ യഹൂദന്മാരെ ഹിറ്റ്ലർ യാഗം കഴിച്ചതായിട്ടും, ഊനമില്ലാത്ത ആളുകളായിരുന്ന യഹൂദന്മാരെ ഹിറ്റ്ലർ യാഗം കഴിച്ചതായിട്ട് അവരെ കണക്കാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അവരെ യഹൂദന്മാരെ ഈ ഹിറ്റ്ലർ പീഡിപ്പിച്ചതിനെ, അതായത് 20-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരെ ഹിറ്റ്ലർ പീഡിപ്പിച്ചതിനെ കുറിച്ച് അവരെ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നു. സത്യത്തിൽ ഹോളോകോസ്റ്റ് എന്നുള്ള വാക്ക് യഹൂദന്മാരുടെ ബേൺഡ് ഓഫറിങ്, അതായത് അവരെ അതിന്റെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഹോമയാഗം അല്ലെങ്കിൽ ദഹനയാഗം എന്നാണ്. ദഹിപ്പിക്കുക, യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്ന യാഗമാണ് ഇവിടെ പറയുന്നത്. ഇനിയും അതൊരു വ്യക്തിക്ക് വേണ്ടിയും കഴിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടും കഴിക്കാം. അതുകൊണ്ടാണ് ഇതിനെ ഹോമയാഗം എന്ന് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ദഹനയാഗം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ യാഗമാണ് പീസ് ഓഫറിങ്, അതായത് സമാധാന യാഗം, സാക്രിഫൈസ് ഓഫ് പീസ്. സമാധാനയാഗം എന്ന് നമ്മളിതിനെ വിളിക്കുന്നു. ഈ സമാധാനയാഗം മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് സാക്രിഫൈസ് ഓഫ് പ്രെയ്സ്, ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടുള്ള സ്തോത്രയാഗം. രണ്ട് വാട്ട് ഈസ് ഓഫറിങ്, അതായത് സ്തോത്രയാഗം എന്ന്, അല്ലെങ്കിൽ സോറി നേർച്ച എന്ന് വിളിക്കും, വാട്ട് ഈസ് ഓഫറിങ്, അതായത് നേർച്ച. മൂന്നാമത്തേത് സ്വമേധാദാനം, അല്ലെങ്കിൽ ഒരാള് അദ്ദേഹത്തിന്റെ ഒരു 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 വാക്ക്, ദൈവസന്നിധിയിൽ നമ്മൾ കഴിച്ചിരിക്കുന്ന ഒരു വഴിപാട്, അതൊരു നേർച്ചയുടെ ഫുൾഫിൽമെന്റ് ആയിട്ട് കൊണ്ടുവരുന്ന സ്വമേധാദാനം യാഗം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളെ നമ്മൾ ദൈവസന്നിധിയിലെ മൂന്ന് തരത്തിലുള്ള യാഗങ്ങളായിട്ട് കണക്കാക്കണം. ഒന്ന് പീസ് ഓഫറിങ്, സോറി ഓഫറിങ് ഓഫ് പ്രൈസ്. രണ്ട് വോട്ടിംഗ് ഓഫറിങ്. മൂന്ന് ഫുൾഫിൽമെന്റ് ഓഫ് എ വാവ്, അല്ലെങ്കിൽ കമ്മ്യൂണിയൻ ആൻഡ് റെക്കൺസിലിയേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദി ഓഫർ is seen through these offerings. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതിയാണ് പാപയാഗം, അതായത് സിൻ ഓഫറിങ് എന്ന് വിളിക്കുന്നത്. ഈ പാപയാഗം ഒരാളുടെ പാപം ദൈവസന്നിധിയിൽ ക്ഷമിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. യഹൂദന്മാരുടെ ചിന്തയിൽ മനസ്സോടെ അറിഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു പാപവും ദൈവം ക്ഷമിക്കത്തില്ല, അറിയാതെ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ മാത്രമേ ദൈവം ക്ഷമിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇയ്യോബ് യാഗം കഴിച്ചിരുന്നു, അതായത് താൻ തന്റെ മക്കളും ദൈവസന്നിധിയിൽ എന്തെങ്കിലും പാപം ചെയ്തു പോയിരിക്കാം എന്നും പറഞ്ഞ് ഇയ്യോബ് യാഗം കഴിക്കാൻ വരുന്നതൊക്കെ നമ്മൾ വായിക്കുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ്. ദൈവത്തിന് അൺഇന്റൻഷനൽ സിൻ ദൈവം ക്ഷമിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് മനസ്സോടെ അല്ലാതെ ചെയ്ത പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികളെയാണ് പാപയാഗം എന്ന് വിളിക്കുന്നത്. ഈ പാപയാഗം രണ്ടു വിധത്തിലും ആകാം. ഒന്ന് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ ആകാം, അല്ലെങ്കിൽ കോൺഗ്രിഗേഷന് വേണ്ടിയിട്ടാകാം, മുഴുവൻ സഭയ്ക്കും വേണ്ടിയിട്ടുമാകാം. വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള യാഗങ്ങളെ നമുക്ക് മൂന്ന് വിധത്തിൽ തിരിക്കാം. ഒന്ന് ഒരു പുരോഹിതൻ, രണ്ട് ഒരു ഭരണാധികാരി, മൂന്ന് ഒരു സാധാരണ മനുഷ്യൻ. ഈ മൂന്ന് വിധത്തിലും നമ്മൾ അതിനെ എടുക്കാം. പുരോഹിതനോ ഭരണാധികാരിയോ പാപം ചെയ്താൽ ഒരു കാളയെ ആണ് യാഗം കഴിക്കുന്നത്. അതേസമയത്ത് ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരു പെൺ കോലാടിനെ, ഒരു ഫീമെയിൽ ഗോട്ടിനെയാണ് യാഗം കഴിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും എങ്ങനെയാണ് യാഗം കഴിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് കൂടെ ഒരു വാക്ക് പറയാം. ഈ യാഗം കഴിക്കുന്ന വസ്തുവിന്റെ തലയിൽ ആര് യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നോ അവൻ കൈ വയ്ക്കണം. യാഗം കഴിക്കുന്ന വസ്തുവിന്റെ തലയിൽ, ആ ഒരു മൃഗത്തിന്റെ തലയിൽ യാഗം കഴിക്കാൻ വേണ്ടിയിട്ട് യാഗം ഓഫറായിട്ട് കൊണ്ടുവരുന്നയാള് അതിന് മേലിൽ തന്റെ വലത്ത് കൈ വെക്കണം. വലത്ത് കൈ വെച്ചിട്ട് അതിനെ യാഗപീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ കഴുത്ത് അറുത്ത് അതിനെ കൊല്ലണം. എന്നിട്ട് പുരോഹിതൻ അതിൽ നിന്നും ആ മൃഗത്തിന്റെ രക്തം കുറച്ചെടുത്ത് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. യാഗപീഠത്തിന് ഇങ്ങനെ കൊമ്പുകളായിട്ട് അതിനെ എടുത്ത് യാഗപീഠം എടുത്തുകൊണ്ട് പോകത്തക്ക വിധത്തിൽ ഒരു കൊമ്പുകൾ, അതിന്റെ നാല് വശത്തും കൊമ്പുകൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ കൊമ്പുകളുടെ മേലിൽ ഈ യാഗരക്തം പുരട്ടണം. ഇങ്ങനെ പുരട്ടുന്ന യാഗരക്തം അവിടെ തന്നെ, അത് പുരോഹിതൻ മാത്രമായിരിക്കണം ചെയ്യുന്നത്. ആ യാഗരക്തം അവിടെ തന്നെ പുരട്ടുന്നതിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം ഈ യാഗ വസ്തുവിനെ അല്ലെങ്കിൽ യാഗ മൃഗത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. യഹൂദന്മാരുടെ ചിന്തയിൽ രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് യാഗരക്തം ഈ ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ഇനി അതിനുശേഷം ഈ യാഗ വസ്തുവിന്റെ മാംസം എടുത്തിട്ട് അതിന്റെ മൂത്രപിണ്ഡം മറ്റ് ഇന്റേണൽ ഓർഗൻസ് എല്ലാം കളഞ്ഞിട്ട് ആ യാഗ മാംസം എടുത്തിട്ട് ഈ യാഗ പീഠത്തിന്റെ മുകളിൽ വെച്ച് ദഹിപ്പിച്ച് കളയണം. യാഗപീഠത്തിന്റെ മുകളിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് ദഹിപ്പിക്കണം. ദഹിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള ഈ വേസ്റ്റും ഈ സംഗതികളെല്ലാം കൂടെ എടുത്ത് ചാരം കൊണ്ട് കളയുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളയുകയും വേണം. അങ്ങനെയാണ് യാഗം കഴിക്കുന്നത്. അത് ആടിനെ ആയാലും കാളയായാലും ഈ യാഗം കഴിക്കുന്നതിന്റെ രീതി സെയിം തന്നെയാണ്. ഇനി മീൽ ഓഫറിങ്, അതായത് ഭോജനയാഗം, ഏറ്റവും നേർമയുള്ള ഗോതമ്പ് മാവ് ആണ് ഇതിന് എടുക്കേണ്ടത്. അതുപോലെ ഭോജനയാഗത്തിന് എണ്ണയും വേണം, കുന്തിരിക്കവും വേണം. എണ്ണയും വേണം, കുന്തിരിക്കവും വേണം. ഭോജനയാഗം എന്ന് പറയുന്നത് ദഹനയാഗത്തോടും സമാധാനയാഗത്തോടും ചേർത്ത് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അടുത്തത് പാനീയ യാഗം എന്ന് പറയും, അതായത് ഡ്രിങ്ക് ഓഫറിങ്. അത് ഒരു ഗാലൻ ആണ് അതിന്റെ അളവ്, നമ്മുടെ കണക്കും പ്രകാരത്തിന് ഒരു ഗാലൻ ആണ് അതിന്റെ അളവ്. ആ ഒരു ഗാലൻ അത് സ്ട്രോങ് ഡ്രിങ്ക് അല്ലെങ്കിൽ വൈൻ ആണ് ഈ പാനീയ യാഗമായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞാല് പിന്നെ ഉള്ളത് ദൈവത്തിന് സൗരഭ്യ യാഗം എന്നുള്ള ഒരു സംഗതിയുണ്ട്, പെർഫ്യൂം ഓഫറിങ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കാഴ്ചയപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. കാഴ്ചയപ്പം, ഷോ ബ്രെഡ് എന്ന് പറയും. 12 അപ്പം എടുത്ത്, 12 കേക്സ് ഇൻ 2 റോസ്, 6 വീതമുണ്ട്, 2 റോസിൽ ദേവാലയത്തിൽ ഈ യാഗപീഠത്തിന് സമീപമുള്ള സ്വർണം കൊണ്ടുള്ള മേശയില് ഇത് ഈ അപ്പങ്ങൾ എടുത്തു വെക്കും. ഈ 12 അപ്പങ്ങളും 12 ഗോത്രങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഒരാഴ്ചത്തേക്കാണ് ഈ അപ്പം അവിടെ ഇരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ ഈ അപ്പം എടുത്ത് മാറ്റിയിട്ട് പുതിയ അപ്പം വെക്കും. അതായത് ഓരോ ശാബത്തിലുമാണ് അവര് ഓരോ അപ്പം എടുത്ത് ഈ പറഞ്ഞ 12 അപ്പവും എടുത്തു വെക്കുന്നത്. ഇനി ഈ യാഗത്തിന്റെ അർത്ഥം എന്താണ് എന്നൊരു വാക്ക് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ബൈബിൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ദൈവവുമായിട്ടുള്ള ഐക്യത്തിന്റെ, ദൈവവുമായിട്ടുള്ള താദാത്മ്യപ്പെടലിന്റെയും പ്രതീകമാണ് യാഗങ്ങൾ. ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തിന് അനിഷ്ടമായിരിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവത്തിന് എന്നോട് പ്രീതി ഉണ്ടാകാൻ തക്കവണ്ണം ഞാൻ ദൈവസന്നിധിയിൽ യാഗങ്ങൾ സമർപ്പിക്കുന്നു. അതായത് ഈ യാഗം സമർപ്പിക്കുന്ന യാഗപീഠത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇടുന്ന, അവിടെയാണ് ദൈവം ഇത് സ്വീകരിക്കുന്നത് എന്ന് ആളുകൾ അല്ലെങ്കിൽ യഹൂദന്മാർ ചിന്തിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് യാഗം അർപ്പിക്കുന്നതിന് ദൈവസന്നിധിയിലെ യാഗപീഠത്തിന്റെ അടുത്തേക്ക് അവർ പോയിരുന്നത്. ഇനി മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ യാഗവസ്തുവിന്റെ രക്തത്തിൽ ജീവനുണ്ടെന്ന്, രക്തമാണ് ജീവന്റെ വാഹകൻ എന്നും യാഗവസ്തുവിന്റെ രക്തത്തിന് ജീവനുണ്ടെന്നും ഈ യഹൂദന്മാരുടെ ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അതാണ് യാഗങ്ങളെ കുറിച്ചുള്ള ഒരു 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 ചെറിയ കാഴ്ചപ്പാട്. ഇനി ക്രിസ്തീയ ആരാധനയുടെ പശ്ചാത്തലത്തിന്റെ രണ്ടാം ഭാഗം യഹൂദന്മാരുടെ പെരുന്നാളുകൾ അല്ലെങ്കിൽ ഉത്സവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങളായിരുന്നു യഹൂദന്മാർക്കുണ്ടായിരുന്നു. 1 പാസോവർ അഥവാ പെസഹ, എക്സഡസ് ചാപ്റ്റർ 12 വേഴ്സസ് 21-27 ഈ പെസഹ പെരുന്നാളിനെ കുറിച്ച് പറയുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയും. യഹൂദന്മാര് ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് പോകുന്നതിന്റെ ആ ദിവസം ഫറവോൻ അവരെ വിടാൻ തയ്യാറല്ലാതിരുന്നപ്പോൾ ഇന്ന് യഹോവയുടെ ദൂതൻ വന്ന് എല്ലാ ആദ്യജാതന്മാരെയും കൊല്ലുകയും, അന്ന് യഹൂദന്മാരുടെ ആദ്യജാതന്മാരെ ആരെയും കൊല്ലാതിരിക്കുകയും ചെയ്തൊക്കെ വേണം എല്ലാവരും കട്ടിളപ്പടിയുടെ ഡോർ പോസ്റ്റിലും അതിന്റെ ക്രോസ് ബാറിലും ഒരു ആടിനെ കൊന്നിട്ട് അതിന്റെ രക്തം കൊണ്ട് അടയാളം തേക്കണം എന്ന് പറഞ്ഞ്, അടയാളം വരയ്ക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുളിപ്പില്ലാതെ അപ്പം ചുട്ട്, പുളിപ്പെല്ലാം കളഞ്ഞിട്ട് പുളിപ്പില്ലാത്ത അപ്പം ചുട്ട് ആ അപ്പം തിന്നണമെന്നും ഒക്കെ കയ്പ് ചീര ഉണ്ടായിരിക്കണം അതിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് എക്സഡസിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം കൂടെ യഹൂദന്മാര് വർഷാവർഷം ആചരിക്കുന്ന പെരുന്നാളിനെയാണ് പെസഹ എന്ന് വിളിക്കുന്നത്. അതായത് അതിനെ എബ്രായ ഭാഷയില് ഷവുവോത്ത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് പെന്തക്കോസ്റ്റ്, പെന്തക്കോസ്റ്റ് എന്ന് പറയും. അതിന് മറ്റ് ചില പേരുകളും ഉണ്ട്. അത് വാരോത്സവം അല്ലെങ്കിൽ വാരപ്പെരുന്നാൾ എന്ന് പറയും. അതായത് 7 യഹൂദന്മാരുടെ ചിന്തയിലും അവരുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് 7 ദിവസങ്ങൾ, ഒരാഴ്ചയിൽ 7 ദിവസങ്ങൾ, അങ്ങനെ 7 വർഷം, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അങ്ങനെ 7-ാമത്തെ വർഷം ജൂബിലി എന്ന് പറയുന്നത്, 7-ാമത്തെ വർഷം അവരുടെ പറമ്പ് വെറുതെ ഇടുന്നുവെന്ന്, തരിച്ചിടുന്നുവെന്ന്, അന്ന് ഒന്നും കൃഷി ചെയ്യുന്നതും ഒക്കെയുണ്ട്. അങ്ങനെ 7 ദിവസം, അതായത് പെസഹ കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം 7 ദിവസം കഴിയുമ്പോൾ വരുന്ന പെരുന്നാളിനെയാണ് പെന്തക്കോസ്തി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ ആരാധന യുടെ പശ്ചാത്തലത്തിൽ ഈ നാളെ വരുന്ന ഞായറാഴ്ച പെന്തിക്കോസ്റ്റ് പെരുന്നാളുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച പെന്തിക്കോസ്റ്റ് പെരുന്നാൾ നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഏഴാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന എട്ടാമത്തെ ഞായറാഴ്ചയാണ് പെന്തിക്കോസ്റ്റ് പെരുന്നാളായിട്ട് നമ്മൾ കണക്കാക്കും. അതുപോലെ തന്നെ ആ ദിവസമാണ് പരിശുദ്ധാത്മാവ് വന്നത് എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അതുതന്നെ ജൂബിലി ഓഫ് ദി ജൂബിലീസ് എന്നാണ് എന്നും ഈ പെരുന്നാളിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ലേവിയ പുസ്തകം 22:16 വാക്യത്തിലാണ് ഈ പെരുന്നാളിനെ കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. പെന്തിക്കോസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം, ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം 50 എന്ന, പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം 50 എന്നാണ്. അതുപോലെ തന്നെ പെന്തിക്കോസ് പെരുന്നാൾ ആദ്യ ഫല പെരുന്നാളും ആയിരുന്നു യഹൂദന്മാരുടെ ജീവിതത്തിൽ. അത് കഴിഞ്ഞിട്ട് വരുന്ന പെരുന്നാളാണ്, പ്രധാനപ്പെട്ട പെരുന്നാളാണ് ഫെസ്റ്റിവൽ ഓഫ് ദി ബൂത്ത് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് ദി ടെൻത്ത് സൂക്കോത്ത് എന്ന പേരിൽ അറിയുന്ന ടാബർനാക്കലിന്റെ പെരുന്നാൾ. അത് ലേറ്റ് സെപ്റ്റംബർ ഏർലി ഒക്ടോബറിലാണ് ഈ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത്. അത് വിളവെടുപ്പ് പെരുന്നാളായിരുന്നു. 7 ദിവസക്കാലത്തേക്ക് യഹൂദന്മാര് വീടിന് പുറത്ത് ടെന്റ് അടിച്ച് താമസിച്ചിരുന്നു ഈ പെരുന്നാളിന്. അതുപോലെ ഈ സമയത്താണ് സ്ത്രീകൾ ശീലോഹോം കുളത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടുവന്ന് യാഗപീഠത്തിന്റെ ചുവട്ടിലൊക്കെ ഒഴിക്കുന്ന ഒരു ട്രഡീഷനും കൂടെ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. ഈ വലിയ 3 പെരുന്നാളുകൾ, അതായത് പെസഹ, പെന്തിക്കോസ്, ഫെസ്റ്റിവൽ ഓഫ് ടാബർനാക്കിൾ, ഫെസ്റ്റിവൽ ഓഫ് ടെൻത്, ഫെസ്റ്റിവൽ ഓഫ് ബൂത്ത്സ്, വാട്ടെവർ, അതായത് സുക്കോത്ത്, പെസഹ, ഷുവോവോത്ത്, സുക്കോത്ത്, ഈ 3 പെരുന്നാളുകൾക്ക് ശേഷം ചെറിയ പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. പൂരീം എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ പെരുന്നാൾ. പൂരീം എന്ന് പറയുന്നത് ഹാമാൻ കഴുമരം ഉപയോഗിച്ച് മൊർദ്ദെക്കായി കൊല്ലാനായിട്ട് ശ്രമിക്കുകയും എസ്തർ രാജ്ഞി ചെന്ന് മൊർദ്ദെക്കായി രക്ഷിക്കുകയും അഹശ്വേരോശ് രാജാവിനെ രക്ഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവര് പൂരീം പെരുന്നാൾ കൊണ്ടാടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹനൂക്ക പെരുന്നാളുണ്ട്. ഹനൂക്ക പെരുന്നാൾ എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് ഡെഡിക്കേഷൻ ആണ്. അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്ത് അന്ത്യോക്യസ് എപ്പിഫാനസ് ഒരു പന്നിയെ യഹൂദന്മാരുടെ ദേവാലയത്തിൽ യാഗപീഠത്തിന്മേൽ ബലി കഴിച്ചതായിട്ടും അങ്ങനെ യാഗപീഠത്തെ അശുദ്ധമാക്കി കളഞ്ഞതായിട്ടും അതിനെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം ഈ സംഭവം നടന്ന 3 വർഷത്തിന് ശേഷം യൂദ മക്കാബി ദേവാലയത്തെയും ഈ യാഗപീഠത്തെയും ശുദ്ധീകരിച്ചിരുന്നു. അതിനെ അടയാളമായിട്ട് അവര് ഈ 7 തിരിയുള്ള വിളക്ക്, മെനോറ എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ മെനോറ എന്ന് പറഞ്ഞ വിളക്ക് അവിടെ കത്തിച്ചു വെക്കുകയും അത് റിന്യൂവലിന്റെ അടയാളമായിട്ട് ഡെഡിക്കേഷന്റെ അടയാളമായിട്ട് എടുക്കുകയും ചെയ്തു. അവരുടെ 2-ാമത്തെ ചെറിയ പെരുന്നാൾ. 3-ാമത്തെ ചെറിയ പെരുന്നാള് എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് ട്രംപറ്റ്സ് എന്ന് വിളിക്കും. അടുത്ത പ്രധാനപ്പെട്ട സംഗതിയാണ് ശബത്ത്. ശബത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ജോലി ചെയ്യാതിരിക്കുക, റെസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ്. ജോലിയിൽ നിന്നും വിരമിച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ശബത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് 7 എന്നുള്ള വാക്കും എന്നുള്ള നമ്പരും ഈ ശബത്ത് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. 7-ാം ദിവസം ദൈവം സർവ്വ സൃഷ്ടിക്കും ശേഷം സ്വസ്ഥമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികളുടെ അവസാനം പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ എല്ലാ മനുഷ്യരും 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. അന്ന് നിന്റെ കൂട്ടത്തിലുള്ള കഴുതയും കാളയും അതുപോലെ നിന്റെ സ്ലേവും അതായത് നിന്റെ അടിമയും എല്ലാവരും സ്വസ്ഥമായിരിക്കണം എന്ന് ദൈവം പ്രത്യേകം കൽപ്പിച്ചിരിക്കുന്ന പെരുന്നാളാണ് ശബത്ത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. മറ്റൊരു കാര്യം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ടതായിട്ടുണ്ട്, ഈ യഹൂദന്മാരുടെ യാഗ സമർപ്പണങ്ങളൊക്കെ എല്ലാ ദിവസവും യാഗം സമർപ്പിക്കാമായിരുന്നു. ശബത്തില് പ്രത്യേകിച്ച് യാഗ സമർപ്പണമൊന്നും ഇല്ല, എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുന്ന ദിവസമാണ് ശബത്ത്. ബാക്കിയുള്ള 6 ദിവസങ്ങളിൽ അവര് യാഗം സമർപ്പിച്ചിരുന്നു എന്നും കൂടെ ഇക്കൂട്ടത്തിൽ ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഇനി ക്രിസ്തീയ ആരാധനയുടെ പശ്ചാത്തലത്തിന്റെ 3-ാം ഭാഗത്തിലേക്ക് പ്രവേശിച്ചാല് യഹൂദന്മാരുടെ ആരാധന നടന്നിരുന്നത് സിനഗോഗുകളില്ല. സിനഗോഗൈൻ എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്ന്, അതായത് ബ്രിങ് ഓർ ലീഡ് ടുഗെദർ എന്നുള്ളതാണ് സിനഗോഗൈൻ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. ഈ സിനഗോഗില് യഹൂദന്മാരെല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈ സിനഗോഗിൽ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം, യഹൂദന്മാരുടെ യാഗം സമർപ്പിക്കപ്പെട്ടിരുന്നത് മുഴുവനും യെരുശലേം ദേവാലയത്തിൽ മാത്രമാണ്. വേറെ ഒരിടത്തും യാഗം സമർപ്പിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിനഗോഗിൽ യാഗം ഒന്നും സമർപ്പിക്കുകയില്ല, അവരെല്ലാരും കൂടെ ഒരുമിച്ച് വരും പ്രാർത്ഥിക്കും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനഗോഗ എന്നാ തുടങ്ങിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സിനഗോഗ തുടങ്ങിയത് ബാബിലോണിയൻ പ്രവാസത്തിന്റെ കാലത്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്കോളേഴ്സ് ഉണ്ട്. അതായത് BC 586 ബാബിലോണിയൻ പ്രവാസത്തിന് സമയത്താണ് സിനഗോഗ ആരംഭിച്ചത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ സിനഗോഗിന്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ദീർഘ ചതുര ആകൃതിയില് രണ്ട് വരിയോ അല്ലെങ്കിൽ നാല് വരിയോ തൂണുകളുള്ള ഒരു കെട്ടിടമാണ് സിനഗോഗ. അങ്ങനെ രണ്ട് വരിയോ ഈ പറഞ്ഞ പോലെ നാല് വരിയോ കോളങ്ങൾ അല്ലെങ്കിൽ തൂണുകൾ ഉണ്ടാക്കി വെച്ചാല് അത് 3 മുതൽ 5 വരെ റോകളായിട്ട് അല്ലെങ്കിൽ വരികളായിട്ട് ഈ സിനഗോഗിനെ വേർതിരിക്കാൻ നോക്കും. അങ്ങനെ ഈ ഓരോ വരിയിലും ആളുകൾ വന്നിരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു രീതിയായിരുന്നു സിനഗോഗിനുണ്ടായിരുന്നത്. ഇനി അതിന്റെ തെക്ക് വശത്തൂടെയാണ് അതിന്റെ പ്രധാനപ്പെട്ട വാതിൽ, തെക്ക് വശത്താണ് സിനഗോഗിന്റെ വാതിൽ ഉണ്ടായിരുന്നത്. സ്ത്രീകൾ സിനഗോഗിൽ സാധാരണഗതിയിൽ ബാൽക്കണി പോയിരിക്കുമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും പുറകിലിരിക്കും. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മുടെ ശ്രദ്ധയിൽ വെക്കണം. നമ്മുടെ കേരളത്തിലുള്ള പള്ളികളുടെ ഒക്കെ ഒരു ആർക്കിടെക്ചർ, പഴയ കാലത്തെ പള്ളികളുടെ ആർക്കിടെക്ചർ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാമെന്നുണ്ടെങ്കിൽ ഈ രണ്ടു വശത്ത് പുരുഷന്മാരടുത്ത വശം സ്ത്രീകൾ വലത്തുവശം നിൽക്കുന്ന പതിവല്ലായിരുന്നു ഉണ്ടായിരുന്നു. നേരെ മറിച്ച് പുരുഷന്മാരെല്ലാവരും മുൻവശത്തും സ്ത്രീകളെല്ലാം പുറകുവശത്തുമായിരുന്നു നിന്നിരുന്നത്. ഇത് സിനഗോഗിൽ നിന്നും കിട്ടിയ ഒരു പാരമ്പര്യം. ഈ സിനഗോഗിൽ സ്ത്രീകൾ ബാൽക്കണിയിൽ ഇരിക്കുന്നില്ല എങ്കിൽ അവര് പുറകിൽ ഇരിക്കുമായിരുന്നു. ഇത് സിനഗോഗിൽ നിന്ന് കിട്ടിയ ഒരു പാരമ്പര്യം. അതുപോലെ തന്നെ സിനഗോഗിൽ എല്ലാവരുടെയും മധ്യത്തിൽ നിയമപുസ്തകം, അതായത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ വെച്ചിരുന്ന, ചുരുളുകൾ വെച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. അതിനോട് ചേർന്ന് ഒരു ഉയർന്ന പീഠത്തിൽ നിന്നാണ് ഇത് വായിക്കുന്നത്. ആ ഉയർന്ന പീഠത്തെ ഭീമ എന്നും വിളിക്കും. നമ്മുടെ പല പള്ളികളിലും ഇതുപോലെ ഭീമ ഉണ്ട്. ഈ ഭീമ എന്ന് പറയുന്നത് പള്ളിയില് പ്രധാനപ്പെട്ട തൂക്കുവിളക്കിന്റെ പുറകിലായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഉയർന്ന പീഠമാണ്. ഈ ഉയർന്ന പീഠത്തിൽ കയറി നിന്നാണ് എല്ലാ പ്രധാന പെരുന്നാളുകളിലും സ്ലീവ ആഘോഷം നടത്തേണ്ടിയിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയാറുണ്ട്. പള്ളിക്കൂതാശിക്ക് സ്ലീവ ആഘോഷം നടത്തുകയാണെങ്കിലും ഈസ്റ്ററിന് നടത്തുകയാണെങ്കിലും ദുഃഖവെള്ളിയാഴ്ച നടത്തുകയാണെങ്കിലും എപ്പോഴും ഭീമായിൽ നിന്ന് വേണം സ്ലീവ ആഘോഷം നടത്താൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് ഇതിനു വേണ്ടി ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് വായിക്കാൻ വേണ്ടി സിനഗോഗിൽ ഉപയോഗിച്ചിരുന്ന ഒരു സംഗതിയാണ് ഈ ഭീമ. അത് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് തന്നെ സ്ലീബ ആഘോഷം നടത്തണമെന്ന് പ്രത്യേകം പറയുന്നുകൊണ്ടാണ് സ്ലീബ ആഘോഷം നടത്തുന്നതിന് ഭീമയിലേക്ക് പോകണമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ആരാധന ക്രമങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പല പള്ളികളിലും ഭീമ ഇല്ല, എന്നാൽ ഉള്ള സ്ഥലത്ത് ദേവലോക അരമനയിൽ ഭീമ കിടപ്പുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഭീമ ഉള്ള സ്ഥലത്തൊക്കെ ആ ഭീമയിൽ വെച്ച് വേണം നടത്താൻ. മറ്റൊരു കാര്യം, സിനഗോഗിന് ഒരു 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 പ്രമാണി ഉണ്ടായിരുന്നു, ഒരു ഒരു അധികാരി ഉണ്ടായിരുന്നു സിനഗോഗിന്റെ പ്രമാണി. ലൂക്കോസിന്റെ സുവിശേഷം 4:20 ഈ പള്ളി പ്രമാണി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് വായിക്കാം. അതായത് സിനഗോഗിന് ഒരു പ്രധാനി ഉണ്ടായിരുന്നു. ഇനി സിനഗോഗ് ആരാധന എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാല് പ്രധാനമായിട്ടും സിനഗോഗ് ആരാധനയിൽ ഉണ്ടായിരുന്ന സംഗതിയാണ് കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം ഏറ്റുപറയൽ. യഹൂദന്മാരുടെ വിശ്വാസം ഏറ്റുപറയൽ എന്ന് പറഞ്ഞാൽ അത് ആവർത്തന പുസ്തകം 6:4-9 11:13-21 വാക്യങ്ങളിലും സംഖ്യാപുസ്തകം 15:37-41 വാക്യങ്ങളിലൊക്കെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. ക്ഷേമ ഇസ്രായേൽ എന്ന് പറഞ്ഞു, ക്ഷേമ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്ക എന്നും പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ, അത് എല്ലാം അവരുടെ വിശ്വാസമായിരുന്നു. എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമിയായിരുന്നു, അവനെ ദൈവം കാത്ത് പരിപാലിച്ച് കാനാൻ ദേശത്ത് കൊണ്ടുവന്നു, പാലുതേനി ഒഴുകുന്ന ദേശത്ത് അവനെ അധിവസിപ്പിച്ചു എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇസ്രായേലെ കേൾക്ക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അതിനെയാണ് ക്ഷേമ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാല് പബ്ലിക് പ്രേയേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ 18 പബ്ലിക് പ്രേയേഴ്സ്, പൊതു പ്രാർത്ഥനകൾ ആയിരുന്നു നടത്തിയിരുന്നത്. കർത്താവിന്റെ കാലത്തായപ്പോൾ തന്നെ 18 എന്നുള്ളത് ചുരുങ്ങി 12. ഈ 12 എന്ന് പറയുന്നത് ആദ്യത്തെ 3 പ്രാർത്ഥനകൾ ബെനഡിക്ഷൻസ് ആണ്, അനുഗ്രഹ പ്രാർത്ഥനകൾ, അനുഗ്രഹ വചനങ്ങളാണ്. രണ്ടാമത് 6 പ്രാർത്ഥനകളുള്ളത് അതെല്ലാം പ്രാർത്ഥനകളാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ബെനഡിക്ഷൻസ് കൂടെ, 3 ബെനഡിക്ഷൻസും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ 12 പ്രാർത്ഥനകളായിട്ട് അത് വന്നു. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്ചർ റീഡിംഗ്, അതായത് വേദപുസ്തക തിരുവെഴുത്തുകളിൽ നിന്നുള്ള വായനകൾ. ഈ സിനഗോഗിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെ 154 ഭാഗങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് ആ 184 ഭാഗങ്ങളും 3.5 വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ഒരു സംഗതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. 3.5 വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ഒരു സംഗതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നതാണ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെർമൺസ്, ഇൻസ്ട്രക്ഷൻസ് ഓർ സെർമൺസ്. സങ്കീർത്തനങ്ങൾ വായിക്കുമായിരുന്നു. ഇതെല്ലാം അവസാനം ഒരു ഫൈനൽ ബെനഡിക്ഷനും കൂടി നടത്തി ഈ സിനഗോഗിലെ ആരാധന അവസാനിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയും നമ്മൾ ക്രിസ്ത്യൻ ആരാധനയിലേക്ക് വരാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽ ചാപ്റ്റർ 2:46 അല്ലെങ്കിൽ 42 ഈ വാക്യങ്ങളിലൊക്കെ 5-ാം അധ്യായം 42-ാം വാക്യത്തിൽ കോരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 11-ാം അധ്യായം 20-26 വരെയുള്ള വാക്യങ്ങൾ, റെവലേഷൻസ് വെളിപ്പാട് 1-ാം അധ്യായം 10-ാം വാക്യം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തീയ ആരാധനയെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ക്രിസ്തീയ ആരാധന ആരംഭിച്ചത്? എവിടെയാണ് ക്രിസ്തീയ ആരാധന ആരംഭിച്ചത്? ക്രിസ്തീയ ആരാധന ആദ്യം ആരംഭിക്കുന്നത് യെരുശലേം ദേവാലയത്തിൽ തന്നെയാണ്. യെരുശലേം ദേവാലയത്തിൽ എല്ലാവരും, എല്ലാ ക്രിസ്ത്യാനികളും പ്രാർത്ഥിക്കാനായിട്ട് പോകും. നമ്മൾ ആദ്യം ഈ ക്ലാസ്സിന് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് സ്വർണ വെള്ളിയാഴ്ച പത്രോസും യോഹന്നാനും ഒക്കെ കൂടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരെ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോകും, അവിടെ ചെന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെയായിരുന്നു ക്രിസ്തീയ ആരാധനയുടെ ആരംഭം. അത് പോരാഞ്ഞിട്ട് ഭവനങ്ങളിൽ വെച്ചുള്ള ആരാധനകൾ ഉണ്ടായിരുന്നു. സിനഗോഗുകളിലും ക്രിസ്ത്യാനികൾ സംബന്ധിച്ചിരുന്നു. 60 വരെയും സിനഗോഗുകളിൽ ക്രിസ്ത്യാനികൾ സംബന്ധിച്ചിരുന്നു. 60 സിനഗോഗുകളിലും ക്രിസ്ത്യാനികളെ പുറത്താക്കുന്നത്. 2, എപ്പോഴായിരുന്നു ക്രിസ്ത്യ ആരാധന നടന്നിരുന്നത്? അവർ ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പോകും. എന്നാൽ ആഴ്ചയിലെ 1-ാം ദിവസം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് പറയുന്ന ഞായറാഴ്ച അവർക്ക് പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. കാരണം ആ ദിവസമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. ആ നിലയിൽ അത് വളരെ പ്രധാനപ്പെട്ട ദിവസം. കിരിയാക്കി ഹീമേറ എന്നാണ് ആ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിനെ വിളിക്കുന്നത്. ദൈവത്തിന്റെ കർത്താവിന്റെ ദിവസം എന്ന പേരിൽ അത് അറിയപ്പെട്ടിരുന്നു. ഇനിയും ക്രിസ്ത്യാനികളുടെ ആരാധനയുടെ ആദ്യത്തെ ഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 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 രൂപം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. യഹൂദന്മാര് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ കൂടുതലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിക്കാനാണ് താല്പര്യം. കാരണം ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചിരുന്ന ഭാഗങ്ങൾ വായിച്ച് ആളുകളെ കേൾപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇനി രണ്ടാമതൊരു കാര്യം നടന്നിരുന്നത്, അപ്പം മുറിക്കലിന്റെ ശുശ്രൂഷ നടന്നിരുന്നു, ബ്രേക്കിംഗ് ദ ബ്രെഡ്. അതിനെ കർത്തൃ അത്താഴം അല്ലെങ്കിൽ കർത്താവിന്റെ തിരു അത്താഴം എന്ന് വിളിച്ചിരുന്നു. മൂന്നാമത് യൂക്രിസ്റ്റ്, അതായത് എഫ്കാരിസ്റ്റിയോ, എഫ്കാരിസ്റ്റയോ എന്നുള്ള ഗ്രീക്ക് വാക്കിന് നന്ദി, ഐ താങ്ക് എന്നായി അർത്ഥം. അപ്പോൾ എഫ്കാരിസ്റ്റിയോ അല്ലെങ്കിൽ യൂക്രിസ്റ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് എക്സ്പ്രഷൻ താങ്ക്സ് എന്ന അതിന്റെ വാക്കിന്റെ അർത്ഥം. ഗ്രീക്കുകാർ ഇപ്പോഴും താങ്ക് യു എന്ന് പറയുന്നത് എഫ്കാരിസ്റ്റോ എന്നാ പറയാം. അതുകൊണ്ട് യൂക്കരിസ്റ്റ് എന്നുള്ള വാക്ക് വരുന്നത് അങ്ങനെയാണ്. അതിന് ഈ 3 വാക്കുകൾ അതിനെ ഉപയോഗിച്ചിരുന്നു. പൗലോസ്ലിഹ പറയുകയാണ്, കർത്താവിൽ നിന്നും ലഭിച്ച ഒരു പാരമ്പര്യമാണ് ഇത് എന്ന് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23-26 വരെയുള്ള വാക്കുകൾ പരിശീലന പൗലോസ്ലിഹ എടുത്തു പറയുന്നു ഉണ്ട്. ഇനി വേരിയസ് എലിമെന്റ്സ് ഓഫ് വർഷിപ്പ്, അത് നമുക്ക് ചിന്തിക്കാം. വേരിയസ് ഓഫ് എലിമെന്റ്സ് ഓഫ് വർഷിപ്പ് എന്ന് പറയുന്നത് വേദവായന, നേരത്തെ പറഞ്ഞാലും പറഞ്ഞ പോലെ തന്നെ പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ നിന്നുള്ള വായന, സങ്കീർത്തനങ്ങളും പാട്ടുകളും, പൊതുവിലുള്ള പ്രാർത്ഥന. ഈ ഓരോ പ്രാർത്ഥനയുടെ അവസാനം ഈ കേൾക്കുന്ന സമൂഹം മുഴുവനും അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന സമൂഹം മുഴുവനും അമീൻ എന്ന് പറയുന്നു. പ്രസംഗം നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് വിശ്വാസം ഏറ്റുപറയുന്നു. ജനങ്ങൾ അവരുടെ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയുന്നു. അതായത് നമുക്ക് ഉദാഹരണമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങളിലും, തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിലൊക്കെ ഈ വിശ്വാസം ഏറ്റുപറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ സംഗതികൾ കുറെ കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തീയ ആരാധനയുടെ ആരംഭം, റീഡിംഗ് ദി സ്ക്രിപ്റ്റേഴ്സ്, അത് ഞാനിപ്പോ പറഞ്ഞു. സങ്കീർത്തനങ്ങളും പാട്ടുകളും പൊതു പ്രാർത്ഥനകൾ, സെർമൺ ഓർ ഇൻസ്ട്രക്ഷൻ പൊതു പ്രസംഗം, പിന്നെ കൺഫെഷൻ ഓഫ് ദി ഫെയ്ത്ത്, വിശ്വാസം ഏറ്റുപറയല്, ഇതെല്ലാം കഴിഞ്ഞാല് ആംസ്, അതായത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കളക്ഷൻ എടുക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു 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 തുടർച്ചയാണ് ഇന്ന് നമ്മൾ കൈമുത്ത് നേർച്ച അല്ലെങ്കിൽ നടവരവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്കിലെഴുതുന്ന അല്ലെങ്കിൽ കാണിക്ക എന്ന് വിളിക്കുന്ന സംഗതി. അത് അങ്ങനെയാണ്. ഇനി കർത്താവിന്റെ അന്ത്യ അത്താഴത്തിൽ നിന്നും ഡിറൈവ് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്ന എലിമെന്റ്സിനെ കുറിച്ച് പറയണം. കർത്തൃ അത്താഴം, അത് ക്രിസ്ത്യാനികളുടെ ആരാധനയിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 10:16 11:23 അപ്പോസ്തല പ്രവൃത്തികൾ 2:42 46:7 7 അങ്ങനെയൊക്കെ നമുക്ക് വായിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ബെനഡിക്ഷൻ ആൻഡ് താങ്ക്സ് ഗിവിംഗ്, അനുഗ്രഹ വചനങ്ങളും നന്ദി പ്രകടനവും. 3 ഇന്റർസെഷൻ, ദൈവസന്നിധിയിലെ മധ്യസ്ഥതയെ അപേക്ഷിക്കുന്നത്. 4 കർത്തൃ പ്രാർത്ഥന ഒരുമിച്ച് പറയുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് യേശുമ്പരാൻ പഠിപ്പിച്ച 10 6:9-13 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 11:2-4 വരെയുള്ള വാക്യങ്ങളിലും പറയുന്ന കർത്തൃ പ്രാർത്ഥന. 5 ഗാനങ്ങളും സമാധാന ചുംബനവും, ഗാനങ്ങളും സമാധാന ചുംബനവും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ സമയത്ത് ഇരിക്കുക, എഴുന്നേൽക്കുക എന്നിങ്ങനെയൊക്കെയുള്ള മറ്റ് ചില പ്രത്യേക ട്രഡീഷൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കർത്തൃ അത്താഴം, സിനഗോഗിന്റെ ട്രഡീഷൻ, യഹൂദന്മാരുടെ ദേവാലയത്തിലുള്ള അവരുടെ യാഗ സമർപ്പണത്തിന്റെ ഒരു ഒരു പശ്ചാത്തലം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ ക്രിസ്ത്യാനികളുടെ ആരാധന എന്ന് പറയുന്നത്. ഇനി ക്രിസ്ത്യാനികളുടെ ഈ ലാസ്റ്റ് സപ്പർ കഴിഞ്ഞാൽ അവരെല്ലാവരുടെ പുറത്തിറങ്ങി വന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. അതിനെ അഗാപ്പി എന്നാ വിളിക്കുന്നത്, ലവ് ഫീസ് എന്ന് വിളിച്ചിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 11:17-34 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസിലെ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ AD 150 ഒക്കെ ആയപ്പോഴത്തേന് റോമ ചക്രവർത്തിമാരുടെ നിർബന്ധം മൂലം ഇങ്ങനത്തെ ഫീസ്റ്റുകൾ, ഇങ്ങനത്തെ ലവ് ഫീസ്റ്റ് ഒന്നും പാടില്ല എന്ന് റോമ ചക്രവർത്തിമാരെ കൽപ്പന പുറപ്പെടുവിച്ചത് മൂലം അഗാപ്പി അങ്ങ് നിന്നുപോവുകയും ചെയ്തിരുന്നു. ഇനി മറ്റൊരു ഒരു കാര്യം, ആ കാലത്തെ ആരാധന ഉണ്ടായിരുന്നതാണ് പ്രവചനവും അന്യഭാഷയും. പ്രവചനവും അന്യഭാഷയും, പ്രവചനം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പ്രവചനം എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ, പ്രോഫസി എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ വരാൻ പോകുന്നത് ഭാവി പറയല് എന്നുള്ളതാണ്. ചിലർ കൈ നോക്കി പ്രവചനം നടത്തും, ചിലർ മുഖം നോക്കി പ്രവചനം നടത്തും, ചിലര് ഒരാളുടെ ജന്മ നക്ഷത്രം നോക്കി പ്രവചനം നടത്തും. ഇതൊന്നും അല്ല ക്രിസ്തീയ അണ്ടർസ്റ്റാൻഡിങ്ങിലും യഹൂദന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലും പ്രവചനം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രവചനം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവികമായിട്ട് ഒരുവൻ സംസാരിക്കുക എന്നുള്ളതാണ്. സമൂഹത്തെയും കാലത്തെയും അളന്നെടുത്തുകൊണ്ട് ദൈവികമായി സംസാരിക്കുന്നതിനെയാണ് പ്രവചനം എന്ന് വിളിക്കുന്നത്, അല്ലാതെ ഭാവി പറയലല്ല. എന്നാൽ സമൂഹത്തെയും കാലത്തെയും വിവേചിച്ചറിയുകയും കാലത്തിന്റെ ലക്ഷണങ്ങളെ മനസ്സിലാക്കുകയും ഈ കാലത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ നാളെ ഇന്നതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നുള്ളത് സത്യം. പക്ഷേ അത് ജ്യോതിഷമല്ലായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അന്യഭാഷ എന്നുള്ള ആ സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്യഭാഷ, കൊരിന്ത്യർക്ക് എഴുതിയ 1:14 പരിശുദ്ധ പൗലോസ് അതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാത്ത മറ്റൊരു ഭാഷ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ലാതെ വായി വരുന്നത് കുറെ അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതിനെ അല്ല അന്യഭാഷ എന്ന് പരിശുദ്ധനായ പൗലോസിലെ ഉദ്ദേശിച്ചതും ആദിമസഭയിൽ ഉണ്ടായിരുന്നു. ഈ അപ്പസ്തോല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് വന്ന പെന്തക്കോസ്ത് ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആളുകൾ യഹൂദന്മാരല്ലേ, അവരെങ്ങനെയാ നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ സംസാരിക്കുന്നത്? ഒന്നാമത്തെ പെന്തിക്കോസ്റ്റ് ദിവസത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിൽ അവരെല്ലാരും സംസാരിച്ചത് ഗ്രാമറും ഡിക്ഷണറിയും വാക്കുകളുടെ അർത്ഥവും ഒക്കെയുള്ള ശരിയാവണ്ണമുള്ള ഭാഷയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. അല്ലാതെ വായി വരുന്ന കുറെ ശബ്ദങ്ങൾ കറകറാന്ന് ശബ്ദം ഉണ്ടാക്കുക അല്ല ചെയ്തത്. അതുപോലെ തന്നെ പരോസിലെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, ദ്വിഭാഷ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കാനും പറയുന്നുണ്ട്. അല്ലാതെ കുറെ ശബ്ദങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അന്യഭാഷ എന്ന് പറയുന്നത്. ഈ ആരാധനയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ഇനി അടുത്തായിട്ട് ചിന്തിക്കുന്നത്. ദൈവസഭയെ പണിയുക എന്നുള്ളതാണ് ഈ ക്രിസ്ത്യൻ ആരാധനയുടെ ലക്ഷ്യം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും ഒക്കെയും പൗലോസ് ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട്, അതായത് ദൈവസഭയെ പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ആരാധന നടത്തുന്നത് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇനിയും ന്യൂ ടെസ്റ്റമെന്റിൽ, അതായത് പുതിയ നിയമത്തിൽ ഹോളി യൂക്കറിസ്റ്റ് അല്ലെങ്കിൽ ദൈവ സന്നിധിയിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട യാഗമായിരിക്കും വിശുദ്ധ കുർബാനയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് ഗോസ്പെൽസിൽ, ഈ ഗോസ്പെൽസിൽ ഹോളി യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത് കർത്താവ് സ്ഥാപിച്ചതാണ്. മർക്കോസിന്റെ മാളികയിൽ അവന്റെ അവസാനത്തെ അത്താഴത്തിന്റെ ദിവസം കർത്താവ് സ്ഥാപിച്ചതാണ് കുർബാന എന്ന് ഈ സുവിശേഷങ്ങൾ പറയുന്നത്. എന്നാൽ എപ്പോഴാണ് ഇത് നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ വ്യതിരിക്തതയും ഈ ഈ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനൊക്കുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇവര് മൂന്നുപേരും പറയുന്നത് ഇത് പെസഹായുടെ ഭക്ഷണം കഴിച്ച സമയത്ത് തന്നെയാണ് കർത്താവ്, യഹൂദന്മാർ പെസഹ ഭക്ഷിച്ചപ്പോഴാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത് എന്ന് പ്രത്യേകം പറയും. ഞാൻ ഈ ഭക്ഷണം നിങ്ങളോടുകൂടെ കഴിക്കുവാൻ അതിയായി ആഗ്രഹിച്ചു. ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് ഈ ഭക്ഷണം നിങ്ങളോടുകൂടെ കഴിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നതിനെ ഈ പശ്ചാത്തലം മനസ്സിലാക്കണം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിന്റെ വ്യത്യാസമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് കുർബാന സ്ഥാപിക്കുന്നത് ഒരു ദിവസം മുമ്പെയാണ്. അതായത് പെസഹായുടെ കുഞ്ഞാടിനെ അറക്കുന്ന സമയത്താണ് കർത്താവിനെയും അറത്തത്, കർത്താവിന്റെ മരണവും നടക്കുന്നത്. അതാ യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഭക്ഷിച്ചു എന്ന് പറയുന്ന ആ ഭക്ഷണം അതൊരു കബൂറ മീല ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ അതായത് കബൂറ എന്നുള്ള വാക്കിന്റെ അർത്ഥം സുഹൃത്തുക്കളെല്ലാം കൊണ്ടിരുന്ന് കഴിക്കുന്ന ഭക്ഷണം, ഒരു ഫ്രണ്ട്ലി മീൽ ആയിരുന്നിരിക്കാം, അതല്ലെങ്കിൽ ഒരു കിദ്ദൂസ് മീൽ, അതായത് ഒരു ഒരു വാഴ്ത്തപ്പെട്ട ഭക്ഷണം അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചതായിരിക്കാം എന്നും അങ്ങനെ രണ്ടർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, സമവീക്ഷണ സുവിശേഷങ്ങളിൽ, സിനോപ്റ്റിക് ഗോസ്പെൽസിൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളിലും കർത്താവ് ഭക്ഷണം പാസോവർ മീൽ കഴിച്ച് സമയത്താണ് കുർബാന സ്ഥാപിച്ചത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് കുർബാന സ്ഥാപിച്ചത് ഈ പാസോവർ മീലിന് ഒരു ദിവസം മുമ്പേ. കർത്താവ് ശരിക്കും പാസോവർ അനുഭവിക്കുന്നില്ല യോഹന്നാന്റെ സുവിശേഷ പ്രകാരം. നേരെ മറിച്ച് കർത്താവ് പാസോവറിന് മുമ്പേ മരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കിദ്ദൂഷ് മീലായാലും കബൂറ മീലായാലും കർത്താവ് കഴിച്ചത് അല്ലെങ്കിൽ പാസോവർ ആയാലും കഴിച്ചത്, ഒരു കാര്യം വ്യക്തമാണ്, കർത്താവ് ലോകത്തിന്റെ പാപത്തിന് വേണ്ടിയിട്ട് മരിച്ചു. ഈ സുറിയാനി സഭയിലും ഈസ്റ്റേൺ സഭകളിലും ഒക്കെയും യോഹന്നാന്റെ ട്രഡീഷൻ ആണുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ കുർബാനകളിലും നമ്മൾ ഈവൻ പെസഹായുടെ കുർബാനയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പവും പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കുന്നത്, പുളിപ്പില്ലാത്ത പല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ പെസഹായ പെരുന്നാളിന് ഉണ്ടാക്കുന്ന അപ്പം പുളിപ്പുള്ള അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് മരിച്ചു എന്ന് പറയുന്ന വെള്ളിയാഴ്ചക്ക് ഒരു ദിവസം മുന്നേ നമ്മൾ പെസഹ ആചരിക്കുന്നത്. അത് ഇത് രണ്ടും യോഹന്നാന്റെ ട്രഡീഷനിൽ നിന്നാണ് നമ്മുടെ ആരാധനയുടെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ നിയമസഭയിൽ ഈ യൂക്കറിസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണ്, വിശുദ്ധ കുർബാനയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു? കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവര് അവരുടെ മധ്യത്തിൽ അനുഭവിച്ചതാണ് ഈ കുർബാന. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാര് നടന്നു പോയപ്പോൾ ലൂക്കോസും ക്ലയോപ്പാവും കൂടെ എമ്മാവൂസിലേക്ക് നടന്നു പോയപ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ പറയുന്നു, ഒരു അപരിചിതനായ മനുഷ്യൻ അവരുടെ ഒപ്പം നടന്നു. അവൻ വന്നിട്ട് അവരോട് പറയുകയാണ്, മോശം മുതൽ പ്രവാചകന്മാരുടെ എല്ലാ എഴുത്തുകളിൽ നിന്നും ഈ മരിച്ചത് ആരാണ്, അല്ലെങ്കിൽ ഈ യെരുശലേമിൽ തലേ ദിവസം മരിച്ചത് ആരാണ് എന്ന് അവരോട് വ്യക്തമായിട്ട് പറയുകയും അതിനുശേഷം അവരുടെ കൂട്ടത്തിൽ അവനും കൂടെ ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് അപ്പം ഞെറുക്കി അവർക്ക് കൊടുത്തു. അന്നേരം അവരുടെ കണ്ണു തുറന്നു. അത് കർത്താവ് വീണ്ടും കുർബാന ചൊല്ലിയതായിട്ട്, ഉയർത്തെഴുന്നേറ്റതിനു ശേഷം കർത്താവ് കുർബാന ചൊല്ലിയതായിട്ട് കണക്കാക്കുകയും, അതായത് ഈ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ ഉണ്ടാകുകയും ആ കുർബാന അനുഭവിക്കുന്നത് മൂലം അവരുടെ കണ്ണു തുറക്കുകയും ചെയ്യുന്നു എന്ന ഒരു 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 ആശയമാണ് പുതിയ നിയമത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാര് മനസ്സിലാക്കിയിരുന്നത്. അവരുടെ കണ്ണു തുറന്നു, അവരവനെ കണ്ടു. ഓരോ കുർബാന അനുഭവിക്കുമ്പോഴും യേശു ക്രിസ്തുവിനെ കാണുന്ന ഒരു അനുഭവവും രീതിയുമാണ് ഈ ആദിമസഭയിൽ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. രണ്ട്, കർത്താവിന്റെ ശരീരത്തിലും തിരു ശരീരത്തിലും തിരു രക്തത്തിലും നമ്മൾ പങ്കാളിയാകുന്നതാണ് ഈ കുർബാന, വിശുദ്ധ കുർബാന. ഇത് എന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകുന്നു എന്നാ കർത്താവ് പറഞ്ഞു. ഇതെന്റെ രക്തം പോലെ ഇരിക്കുന്നോ, ഇതെന്റെ ശരീരം പോലെ ഇരിക്കുന്നോ, ഇത് കണ്ടാൽ അപ്പമാണ്, പക്ഷെ ഇത് എടുത്തു തിന്നാൽ ഇത് ചിലപ്പോ നിനക്ക് എന്റെ ശരീരമായിട്ട് തോന്നും എന്നൊന്നും ഒന്നും അല്ല പറഞ്ഞത്. ഇതെന്റെ ശരീരമാകുന്നു, വേറൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറിയാനി സഭ അതിനെ കണക്കാക്കുന്നത്, കുർബാന ചൊല്ലിക്കഴിയുമ്പോഴത്തേന് അപ്പത്തെ കണക്കാക്കുന്നത് കർത്തൃ ശരീരം എന്ന് തന്നെയാണ്. നമ്മുടെ തെത്തായ പെരുന്നാളിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യവും ഇതാണ്, കർത്തൃ ശരീരം പ്രാപിക്കാനായിട്ട് നിങ്ങൾ വരിക എന്ന് നമ്മുടെ തെസാട പെരുന്നാളിൽ നമ്മൾ പാടുകയൊക്കെ ചെയ്യുന്നതിന്റെ പശ്ചാത്തലം ഇതാണെന്ന് ഞാൻ എടുത്തുനിന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇനി AD 150 വരെയുള്ള കാലത്ത് എങ്ങനെയായിരുന്നു ആരാധനകൾ നടന്നിരുന്നത്? റോമിലെ ക്ലെമന്റ്, അല്ലെങ്കിൽ റോമിലെ ക്ലെമ്മിയസ്, അദ്ദേഹം ക്രിസ്തീയ ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. റോമിലെ പാത്രികീസന്മാരുടെ ഒരു 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 ക്രോണോളജി എന്ന് പറയുന്നത്, ഒന്നാമത്തെ പാത്രികീസ് ലൈനൂസ് എന്ന് വിളിക്കുന്ന ആളായിരുന്നു, രണ്ടാമത്തെ പാത്രികീസ് ആയിരുന്നു പരിശുദ്ധനായ പത്രോസ്ലിക, മൂന്നാമത്തെ പാത്രികീസ് ആണ് റോമിലെ ക്ലെമന്റ് ഓഫ് റോം, അല്ലെങ്കിൽ ക്ലെമ്മിയസ്, റോമിലെ ക്ലെമ്മിയസ്. അദ്ദേഹം റോമിൽ ഈ ആരാധനകൾ നടത്തിയിരുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പറയുന്നുണ്ട്. ഐസിയ, അല്ലെങ്കിൽ ഐസിയ പ്രവചന 6:3, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, അവൻ ആകാശവും ഭൂമിയും, അല്ല, അവന്റെ മഹത്വം ആകാശവും ഭൂമിയിലും നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഉപയോഗിച്ചിരുന്നു എന്ന്, ക്രിസ്ത്യാനികളുടെ ആരാധനയിൽ ഉപയോഗിച്ചിരുന്നു അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ യൂക്രിസ്റ്റിനെ ദി ഓഫറിംഗ് എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്, അതായത് കാഴ്ച എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഇനിയും അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ബഹുമാനപ്പെട്ട പേപ്പർ അവിടെ എടുത്ത് പറയുന്നുണ്ട്, അതായത് അതിങ്ങനെയാണ്: ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് വി ഫൈൻഡ് എ സൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ് ദി ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ ഓഫറിംഗ്, അവർ സേവിയർ ആൻഡ് ഡിഫൻഡർ ഇൻ അവർ വീക്ക്നെസ്. ത്രൂ ഹിം വി ഫിക്സ് അവർ ഗേസ് ഓൺ ദി ഹൈറ്റ്സ് ഓഫ് ഹെവൻ. ത്രൂ ഹിം വി സീ ദി ഇമേജ് ഓഫ് ദി അൺബ്ലെമിഷ്ഡ് ആൻഡ് ഡിവൈൻ കൗണ്ടനൻസ് ഓഫ് ഗാഡ് ആസ് സോ ഇൻ എ മിറർ എന്ന് പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്നതിന് ബഹുമാനപ്പെട്ട അച്ഛന് കോട്ട് ചെയ്തത് ഞാനത് വായിച്ചെന്ന് മാത്രം. ഇനിയും അന്ത്യോക്കിയയിലെ ഇഗ്നാത്തിയോസ് AD 100 to 110 വരെയുള്ള കാലഘട്ടങ്ങളിൽ അന്ത്യോക്കിയയുടെ ബിഷപ്പായിരുന്ന ഇഗ്നാത്തിയോസ്, അദ്ദേഹം അന്ത്യോക്കിയയുടെ മൂന്നാമത്തെ ബിഷപ്പായിരുന്നു. പത്രോസ്, അതിനുശേഷം എവഡോസിയോസ്, അല്ലെങ്കിൽ യൂഡോസിയോസ്, അതിനുശേഷം ഇഗ്നേഷ്യസ്, ഇഗ്നാത്തിയോസ്. ഈ അന്ത്യോക്കിയൻ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാത്രികീസിന്റെ പേര് ഇഗ്നാത്തിയോസ് എന്ന് വരുന്നത് ഈ ഇഗ്നേത്തിയോസിന്റെ കണ്ടിന്യൂറ്റി എന്നുള്ള നിലയിൽ, AD 100 to 110 വരെ പാത്രികീസ് ആയിരുന്നു സെയിന്റ് ഇഗ്നേഷ്യസിന്റെ കണ്ടിന്യൂറ്റി എന്നുള്ള നിലയിലാണ് അന്ത്യോക്കിയൻ പാത്രികീസിനെ ഇഗ്നാത്തിയോസ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം 7 ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, ഈ സെയിന്റ് ഇഗ്നേഷ്യസ് പണ്ടിയൊക്കെ അദ്ദേഹം 7 ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പം മുറിക്കൽ, യൂക്കറിസ്റ്റ്, ലോർഡ് സപ്പർ എന്നിങ്ങനെയുള്ള വാക്കുകളാണ് ഇഗ്നാത്തിയോസ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും ഈ യൂക്കറിസ്റ്റ് സംബന്ധിക്കുമ്പോൾ അവരെല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു. അത് ക്രിസ്ത്യാനികളുടെ ഐക്യത്തിന്റെ പ്രതീകവും അടയാളവുമാണ്, സഭയുടെ ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും അടയാളമാണ് എന്നൊക്കെ പറയുന്ന ആള് ഇഗ്നാത്തിയോസ്. അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം, ക്രിസ്ത്യാനികൾ ഒരു അപ്പത്തിന്റെ അംശികളായിരിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ പല സ്ഥലത്തുണ്ടായിരുന്ന ഗോതമ്പ് പണികളെല്ലാം കൂടി എടുത്ത് ഒരൊറ്റ അപ്പമാക്കി എടുക്കുമ്പോൾ, ആ അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുക്കുമ്പോൾ, ആ അപ്പം ഒരു ഒന്നിൽ നിന്നും പലതിലേക്ക് ചെല്ലുമ്പോഴും ആ ഐക്യം അല്ലെങ്കിൽ വൺനെസ് നിലനിൽക്കുന്നത് ക്രിസ്ത്യാനികളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ള നിലയിൽ കണക്കാക്കണം എന്നൊക്കെ അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ നിത്യജീവന്റെ മരുന്നാണ് ഈ വിശുദ്ധ കുർബാന എന്നും ഇഗ്നാത്തിയോസ് പറയുന്നുണ്ട്. ഇനി ഒരു ക്രിസ്ത്യാനി അല്ലാത്ത മനുഷ്യനും ക്രിസ്ത്യാനികളുടെ ആരാധനയെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പ്ലീനി എന്നാണ്. പ്ലീനി അദ്ദേഹം ബിഥന്യ എന്ന് പറയുന്ന സ്ഥലത്ത്, ചർച്ചിലെ ബിഥന്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഗവർണർ ആയിരുന്നു. അദ്ദേഹം ട്രാജൻ, എംപറർ ട്രാജന് എഴുതുന്ന എഴുത്തിനകത്ത് ക്രിസ്ത്യാനികളുടെ ആരാധനയെ കുറിച്ച് പറയുന്നുണ്ട്. അവര് നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ദിവസം, അതായത് ഞായറാഴ്ച, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാള് അല്ലെങ്കിൽ കടുത്ത ദിവസം ക്രിയാക്കി ഹിമിറ, അന്ന് എല്ലാരും കൂടെ ഒരുമിച്ച് വരും. അവര് വന്നിട്ട്, ഒരുമിച്ച് വന്നതിന് ശേഷം അവര് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കണക്കാക്കിക്കൊണ്ട് അവര് ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവിടെ നടത്തുന്ന പ്രാർത്ഥനയെ അവര് യൂക്കറിസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവരത് പ്രാർത്ഥന തീർക്കുമായിരുന്നു. രണ്ട്, ക്രിസ്ത്യാനികളെല്ലാം ഒരു പ്രത്യേക ഒരു ഒരു ഓത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കാര്യങ്ങൾ ചെയ്തിരുന്നതെന്നും ഇദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. മോഷ്ടിക്കത്തില്ല, വ്യഭിചാരം ചെയ്യത്തില്ല, വിശ്വാസം മുറിക്കത്തില്ല. അതായത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവര് അവരുടെ ഒരു ജീവിത പാതയായിട്ട് അവരെടുത്തിരുന്നു. സുഖത ജീവിതം അവർ നയിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് അവർ പ്രത്യേകം, പ്ലീനി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയാകുന്നത് മാമോദീസ സ്വീകരിക്കുന്നതിലൂടെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയും പ്ലീനി പറയുന്ന മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആഗ്രാഫീസ് അല്ലെങ്കിൽ ലവ് ഫീസ്. ക്രിസ്ത്യാനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ലവ് ഫീസിന് വരുമായിരുന്നു. പക്ഷേ ഈ ലവ് ഫീസ് എന്ന് പറഞ്ഞ സംഗതി നിന്നുപോയി. കാരണം എംപറർ അത് നിർത്തണമെന്ന് പറഞ്ഞതോടുകൂടി അത് നിന്നുപോയി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 107-150 ആയപ്പോൾ തന്നെ ലവ് ഫീസ് നിന്നുപോയി എന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ഡിഡാക്കി എന്ന് വിളിക്കുന്ന പുസ്തകം. ഡിഡാക്കി അല്ലെങ്കിൽ ടീച്ചിങ് ഓഫ് ദ ലോർഡ് ടു ദി ജെന്റൈൽസ് ത്രൂ 12 അപ്പോസ്റ്റൽസ്, ടീച്ചിങ് ഓഫ് ദ 12 എന്നും ഡിഡാക്കിയെ വിളിക്കുന്നുണ്ട്. ഡിഡാക്കി പ്രത്യേകം പറയുന്ന പല കാര്യങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾ കൺഫെഷൻ ഓഫ് സിൻസ് ഉണ്ടായിരുന്നത്, അതായത് അവരുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞിരുന്നു. അവര് ആ പാപങ്ങൾ ഏറ്റു പറയുന്നത് പബ്ലിക്കായിട്ടായിരുന്നു. മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞതിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക അനുഭവിക്കുകയും ചെയ്തിരുന്നുള്ളൂ. നമ്മുടെ ഇന്നത്തെ കുമ്പസാര എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ ഉപവാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കണമെന്ന് പറയുന്ന ഡിഡക്കിയ. മോശ പർവ്വത്തിലേക്ക് ഏർപ്പെടുന്ന തിങ്കളാഴ്ചയാണെന്നും പർവ്വത്തിൽ നിന്ന് ഇറങ്ങി വന്ന വ്യാഴ്ചയാണെന്നുള്ള കൊണ്ട് യഹൂദന്മാർ തിങ്കളും വ്യാഴവും ഉപവസിച്ചിരുന്നു. എന്നാൽ ലിലാക്കി പറയുന്നു, നിങ്ങൾ യഹൂദന്മാരെ പോലെ അല്ല ഉപവസിക്കേണ്ടത്, നിങ്ങൾ ഉപവസിക്കേണ്ടത് ബുധനും വെള്ളിയും ആണ് എന്ന് പറയുന്നു. ബുധനാഴ്ച കർത്താവ് തന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ബുധനാഴ്ചയും, വെള്ളിയാഴ്ച കർത്താവ് കുരിശിൽ മരിച്ചു എന്നുള്ളത് കൊണ്ട് വെള്ളിയാഴ്ചയും, അങ്ങനെ രണ്ടു ദിവസം ഉപവസിക്കണം എന്ന് പറയുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് ഡിഡാക്കി പറയുന്നുണ്ട്. അതായത് കർത്തൃ പ്രാർത്ഥന അവരെ ക്രിസ്ത്യാനികളെ ചൊല്ലിയിരുന്നു എന്ന് പറയുന്നുണ്ട്. മാമോദീസയെക്കുറിച്ച് ഡിഡാക്കി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് മാമോദീസ നടത്തിയിരുന്നത്? ഒന്നുകിൽ ഒഴുക്ക് വെള്ളത്തിൽ മുഴുവനും മുങ്ങുക എന്നുള്ളതാണ് മാമോദീസയുടെ ഒരു ഒരു ചടങ്ങ്. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ് അത് ചെയ്തിരുന്നത്. ഒഴുക്കുവെള്ളം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 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 വെള്ളം എടുത്തിട്ട് അത് സ്പ്രിങ്കിൾ ചെയ്തിട്ടാ മതി, തളിച്ചാ മതി എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാപ്റ്റൈസ് ചെയ്യപ്പെടുന്നയാളും ബാപ്റ്റൈസ് ചെയ്യുന്നയാളും, മാമോദീസ ഏൽക്കുന്നയാളും മാമോദീസ നൽകുന്നയാളും ഉപവസിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. കൂടെയുള്ളവർ ഉപവസിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ കുർബാനയെ കുറിച്ചും ഡിഡാക്കി എടുത്തു പറയുന്നുണ്ട്. അത് അവര് പറയുന്നത് ലോർഡ്സ് സപ്പർ അല്ലെങ്കിൽ കർത്താവിന്റെ അന്ത്യ അത്താഴം എന്നുള്ള വാക്ക് ഡിഡക്കി എടുത്ത് ഉപയോഗിക്കുകയാണ്. ജസ്റ്റിൻ മാറ്റർ എന്ന് പറയുന്ന പിതാവ് വിശുദ്ധ കുർബാനയെ കുറിച്ചും ആരാധനയെ കുറിച്ചും പറയുന്നതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, റീഡിംഗ് ഓഫ് സ്ക്രിപ്റ്റ്. അപ്പോൾ പഴയ നിയമത്തിൽ നിന്നും വായിക്കുമായിരുന്നു, അത് പഴയ നിയമത്തിൽ നിന്ന് വായിക്കുന്നു, കൂടുതലും പ്രവചന പുസ്തകങ്ങളിൽ നിന്നായിരുന്നു വായിച്ചിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. രണ്ട്, സെർമൺ ഉണ്ടായിരുന്നു, അതായത് പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗം നടത്തിയിരുന്ന എപ്പോഴും ആ സഭയിലെ ബിഷപ്പായിരുന്നു, അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അത് നടത്തിയിരുന്നത്. പൊതു പ്രാർത്ഥനകൾ, സങ്കീർത്തനങ്ങളും പാട്ടുകളും അവർ നടത്തിയിരുന്നു. പിന്നെ അനഫോറ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അനഫോറ എന്നുള്ള വാക്കിന് ഓഫറിംഗ് എന്ന ആണ് അർത്ഥം കണക്കാക്കുന്നത്. അനഫോറ, ഈ അനഫോറ നടത്തുമ്പോൾ വിശ്വാസികളാണ് അപ്പം കൊണ്ടിരുന്നത്, വീഞ്ഞും അപ്പവും വിശ്വാസികൾ കൊണ്ടിരുന്നത്. ചെമ്മാശന്മാരെ നടന്ന് അതിനകത്ത് കൊള്ളാവുന്ന ഒരപ്പം അവർ എടുക്കും, അല്ലെ പല അപ്പം എടുക്കും, വീഞ്ഞും എടുക്കും, അത് കൊണ്ടുവന്ന് ഈ ത്രോണോസയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതാണ് ഈ ബിഷപ്പ് അത് വെച്ച കുർബാന ചെല്ലുന്നത്. ജനങ്ങൾ കൊണ്ടുവരുന്ന ഓഫർ എടുത്തിട്ട് അതുകൊണ്ട് കുർബാന ചൊല്ലുക എന്നുള്ളതായിരുന്നു ആദ്യം സഭയിലെ ഒരു കസ്റ്റം എന്നുള്ളത് ഈ കാലത്ത് നമ്മൾ ആർക്കും ഓർമ്മയില്ലാത്ത പോയ ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവർ ഒരു സംഗതി ഈ പുസ്തകം പഠിക്കുന്ന വിശ്വാസികൾ പ്രത്യേകം ഓർപ്പിക്കണം, കുർബാനയ്ക്ക് വരുമ്പോൾ ഞാൻ ഓഫർ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ ഓരോ പ്രാർത്ഥനയുടെ അവസാനം വിശ്വാസികൾ അമീൻ എന്ന് പറയണം എന്നും ഈ പുസ്തകം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ശിഷ്യന്മാരാണ് വിശുദ്ധ കുർബാന, സോറി, ചെമ്മാശന്മാരാണ് വിശുദ്ധ കുർബാന ആളുകൾക്ക് കൊടുത്തത്. ആളുകൾക്ക്, വിശ്വാസികൾക്ക് ചെമ്മാശന്മാർ വിശുദ്ധ കുർബാന കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരു ശരീര രക്തങ്ങളായി തീരുന്നു എന്നും ജസ്റ്റിൻ മാറ്റർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവസാനം ഈ കളക്ഷൻ എടുക്കുന്നത്, അതായത് ആംസ് കളക്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ച് ജസ്റ്റിൻ മാറ്റർ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന നടത്തുന്നതിനെ കുറിച്ച്, അത് കർത്തൃദിവസം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞായറാഴ്ച നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹലോ അച്ഛ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പത്തേ കാലായോ? ഇന്ന് നിർത്താമോ?
ഓക്കെ, നിർത്താം.
അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമുക്ക് ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് ഉള്ള സമയത്ത് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യും ചെയ്യും. താങ്ക് യു.
ഓക്കെ, പ്രത്യേകം അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുന്നു. അച്ഛനെ ഈ പുസ്തകത്തെ ആധാരമാക്കി മാത്രമല്ല അച്ഛന്റെ അറിവിൽ നിന്നും പാണ്ഡിത്യത്തിൽ നിന്നും ഒക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് വളരെ പ്രയോജനകരമായ നിലയിൽ പ്രായോഗികമായ കാര്യങ്ങൾ പലതും നമുക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ്റെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി തന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. അച്ഛൻ്റെ തിരക്കുകൾക്കിടയിലും ഇതിനുവേണ്ടിയുള്ള പ്രത്യേകമായ സമയം മാറ്റിവെച്ച് അത് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ അത് പ്രയോജനകരമായിട്ട് തന്നെ അത് പറഞ്ഞു തന്നു എന്നുള്ളതിൽ പ്രത്യേകമായിട്ട് സന്തോഷം അറിയിക്കുന്നു. ഇതിനകത്ത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികം ആളുകൾ ഇല്ലെങ്കിൽ തന്നെയും കൂടുതൽ ആളുകൾ ഇത് കേൾക്കേണ്ടതാണ്. നമ്മുടെ നമുക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ മറന്നുപോയിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും ഓർമ്മപ്പെടുവാനും നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താനും കൂടുതൽ അർത്ഥവത്തായിട്ട് നമ്മുടെ ആരാധനകളിലും നമ്മുടെ ശുശ്രൂഷകളിലും ഒക്കെ സംബന്ധിക്കുവാനും നമ്മുടെ വേദശാസ്ത്രവും ചരിത്രവും ആരാധനയും ഇതെല്ലാം ഉൾപ്പെട്ട ഒരു വലിയ ഒരു ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ഈ ക്ലാസ്സിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. അതിനെപ്പറ്റി അച്ഛനെ ഈ ഒരു അച്ഛൻ്റെ തിയോളജിയിലും അതുപോലെ തന്നെ ക്രിസ്റ്റോളജിയാണ് അച്ഛൻ്റെ ഡോക്ടറേറ്റിന്റെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ അച്ഛന് അത് വളരെ അപ്രോപ്രിയറ്റ് ആയിട്ട് അത് പകർന്നു തന്നതിലുള്ള പ്രത്യേക സന്തോഷം ഒരിക്കലും കൂടി അറിയിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
താങ്ക് യു അച്ഛൻ. ഇല്ല, ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ ഒരു 10 മിനിറ്റ് താമസിച്ചാണ് കയറിയത്. സെൽഫോൺ ഉപയോഗിച്ച് കയറാമെന്ന് നോക്കിയപ്പം അത് വർക്കൗട്ട് ചെയ്തില്ല. പിന്നെ പെട്ടെന്ന് വീട്ടിൽ വന്ന് കയറിയായിരുന്നു. താങ്ക് യു അച്ഛൻ സോ മച്ച്. ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് ക്ലാസ്. വളരെ നന്നായിട്ടത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൽ വളരെ സന്തോഷം. പിന്നെ നമ്മുടെ ഈ ബുക്കുകൾ രണ്ടോ മൂന്നോ എണ്ണം കൂടെ ഉള്ളൂ ബാക്കി. അതിന് മുൻപ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരും അല്ലാതെ ഉള്ളവരും എത്രയും പെട്ടെന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ സമ്മറി അയച്ചു തരണം. അയച്ചു തന്നാൽ മാത്രമേ ഒരു ഗ്രാജുവേഷൻ സാധിക്കുകയുള്ളൂ. അത് ഓപ്പൺ ബുക്കാണ്, റെക്കോർഡിംഗ് കേൾക്കാം, ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ചെയ്യാം. അത് കൈൻഡ്ലി കോഓപ്പറേറ്റ് വിത്ത് അസ് ആൻഡ് സെൻഡ് അസ് ദി സമ്മറീസ് ഓഫ് ഓൾ ദി ലെസൺസ് ആസ് സൂൺ ആസ് പോസിബിൾ. താങ്ക് യു. അത്രയുള്ള ചെറുതൊന്നും പറയാനില്ല.
അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എവരി അതർ വെനസ്ഡേ ആണ്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവമായ ഓർത്താവേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അറിവുകൾക്ക് വേണ്ടിയും ദിവ്യവചനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ ആഴമായി അറിയുവാനും നിന്നെ അറിഞ്ഞ് ആരാധിച്ച് നിനക്കുള്ളവരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് പകർന്നു തന്ന ദൈവികമായ ജ്ഞാനത്തെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പകർന്നു തന്ന ബഹുമാനപ്പെട്ട അച്ഛനെ തിരുവൻപാത ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ ദാസനെ കൂടുതൽ ശക്തീകരിക്കുകയും പരിശുദ്ധാത്മാ നിറവിൽ നടത്തുകയും ചെയ്യണമേ. ഇതിൽ കേൾക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും മൂലം അവിടുത്തെ പരിശുദ്ധമായ നാം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകണമേ. ഞങ്ങൾ സത്യത്തിലും ആത്മാവിലും തന്നെ ആരാധിച്ച് എന്റെ തേജസ്സിൽ വളരുവാണ്ടൊക്കെ ഒന്ന് ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ ആത്മാവിനും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം ഏവരുടെ മേലും നമ്മുടെ സഭയുടെ മേലും നമ്മുടെ വജ്രാസനത്തിന്റെ മേലും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
താങ്ക് യു. ഗുഡ് നൈറ്റ് എവരിബഡി.
ഗുഡ് നൈറ്റ്.